രാത്രിയിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. അതുമാത്രമല്ല, മുറിയിൽ വീടിനുള്ളിൽ ആരൊക്കെയോ ഉള്ളതുപോലെയുള്ള ഒരു തോന്നലുകൾ, കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിഴലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ട് തോന്നാറുണ്ട്. ഡോക്ടറുടെ മുന്നിലിരുന്നു കൊണ്ട് ഫ്രെഡ് വില്യം ഈസ്റ്ററിഷ് തൻ്റെ പ്രശ്നങ്ങളുടെ കെട്ടഴിച്ചു. നിങ്ങളുടെ വീട്ടിൽ വേറെ ആരൊക്കെയാണ് ഉള്ളത്? ഞാനും ഭാര്യയും മാത്രം. അവൾ എൻ്റെ കൂടെ എൻ്റെ കട്ടിലിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത്. അവർക്കിതുപോലൊക്കെ തോന്നാറുണ്ടോ? ഡോക്ടർ വീണ്ടും ചോദിച്ചു. ഇല്ല, ഇത് എൻ്റെ മാത്രം തോന്നലാണ്. അതുകൊണ്ടാണ് അവൾ എനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നമുണ്ട് എന്ന് കരുതിയിട്ട് ഡോക്ടറുടെ അരികിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. എനിക്ക് ജോലി ഭാരം, വർക്ക് പ്രഷറൊക്കെ കൂടുതലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഉറക്കം ശരിയാവുന്നില്ല എന്നൊക്കെയാണ് ഭാര്യ പറയുന്നത്. ഇത് കേട്ടതോടെ ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ ജോലി എന്താണ്? എനിക്കൊരു ടെക്സ്റ്റൈൽ ഫാക്ടറി ഉണ്ട്, അവിടെ ധാരാളം പ്രശ്നങ്ങളും ഉണ്ട്. ഇത്രയും കേട്ടിട്ട് തൻ്റെ കസേരയിലൊന്ന് ചെരിഞ്ഞ് അമർന്നിരുന്ന ആ ഡോക്ടർ ഇദ്ദേഹത്തോട്, ഈ ഫ്രെഡിനോട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബ ചരിത്രങ്ങൾ, നിങ്ങൾക്ക് ഇതുവരെ സംഭവിച്ച പല കാര്യങ്ങൾ ഇതൊക്കെ എന്നോട് പറഞ്ഞാൽ മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അങ്ങനെ ഫ്രെഡ് തൻ്റെ കുടുംബ ചരിത്രം ഡോക്ടറോട് പറയാനുണ്ട് തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മനിയിൽ നിന്ന് കുടിയേറി അമേരിക്കയിൽ എത്തിയതാണ് ഫ്രെഡിൻ്റെ കുടുംബം. അവരിവിടെ എത്തിയ ശേഷം തുടങ്ങിയതാണ് ഈ ടെക്സ്റ്റൈൽ ഫാക്ടറി, ഈ വസ്ത്ര നിർമ്മാണ ഫാക്ടറി ഒരെണ്ണം തുടങ്ങിയത്. അതിനുശേഷം അത് ലാഭത്തിലായി. ഇപ്പോൾ ഈ ഫ്രെഡാണ് ഇത് നടത്തിക്കൊണ്ടുപോകുന്നത്. ഈ ഫാക്ടറിയിലെ ഭൂരിഭാഗം ജോലിക്കാരും ഫ്രെഡിനെ പോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി വന്ന ആളുകൾ തന്നെയാണ്. താൻ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ തൻ്റെ നാട്ടുകാരായിട്ടുള്ള ജർമ്മൻകാരും രക്ഷപ്പെട്ടോട്ടെ എന്നുള്ളതാണ് ഫ്രെഡിൻ്റെ നയം. അങ്ങനെ ഫ്രെഡിൻ്റെ ഈ ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ തൻ്റെ 12-ാമത്തെ വയസ്സിൽ ജോലിക്കെത്തിയ ഒരു പെൺകുട്ടിയാണ് വാൽബർഗ. വാൽബർഗ കാണാൻ മാത്രമല്ല, ജോലിയിലും ബാക്കി പല കാര്യങ്ങളിലും മിടുക്കി തന്നെയായിരുന്നു. ജോലിക്കാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് പരിഹരിക്കാനായിട്ട് ഈ ഉടമസ്ഥനായിട്ടുള്ള ഈ ഫ്രെഡ് വരുന്നതിന് മുമ്പ് തന്നെ വാൾബർഗ ഈ സ്ഥലത്ത് എത്തുകയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ആ ശണ്ട അവസാനിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വാൾബർഗയുടെ സൗന്ദര്യം, ഈ പറയുന്ന കഴിവുകൾ, ഇതെല്ലാം ഫ്രെഡിനെ നന്നായിട്ട് പിടിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ വിവാഹം നടക്കുമ്പോൾ വാൾബർഗയ്ക്ക് 17 വയസ്സാണ് പ്രായം. എന്നാൽ വാൾബർഗ ഈ വിവാഹം കഴിഞ്ഞ ശേഷം ഫാക്ടറിയിലേക്ക് അധിക നാൾ പോയില്ല. ഫാക്ടറിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ അത് പരിഹരിക്കാൻ മാത്രമാണ് വാൾബർഗ അങ്ങോട്ടേക്ക് പോയിരുന്നത്. വീട്ടിലെ കാര്യങ്ങൾ, വീട് തുറച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക, പാചകം ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് വാൾബർഗയ്ക്ക് താല്പര്യം. ഫ്രെഡിനും അതുതന്നെയായിരുന്നു ഇഷ്ടം. ഈ പകൽ സമയത്ത് മുഴുവൻ ഈ ഫാക്ടറിയിലെ തിരക്ക് പിടിച്ച് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ക്ഷീണിതനായിട്ട് ഫ്രെഡ് വളരെ ലേറ്റായിട്ടാണ് വീട്ടിൽ വരുന്നത്. ഉറക്കം കിട്ടാതിരിക്കുന്നതുകൊണ്ട് കുറച്ച് മദ്യപിക്കും, അതിനുശേഷമാണ് കിടന്നുറങ്ങുന്നത്. ഇതിനുശേഷമാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിലുള്ള തോന്നലുകൾ, വീട്ടിലാരൊക്കെയോ ഉണ്ട്, നിഴലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു, ഇങ്ങനെയുള്ള തോന്നലുകൾ ഈ ഫ്രെഡിന് തോന്നി തുടങ്ങാനായിട്ട് തുടങ്ങിയത്. ഒരു ദിവസം തൊട്ടരികിൽ നിന്നുകൊണ്ട് ഒരാൾ ശ്വാസം എടുക്കുന്നത് പോലെ ഈ ഫ്രെഡിന് തോന്നി. ഞെട്ടി എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആരെയും കണ്ടില്ല. മറ്റൊരു ദിവസം ഇവർ ഭാര്യയും ഭർത്താവും കൂടെ പുതപ്പിനടിയിൽ, ഈ ആരും കാണാതെ ഇരുട്ടിൽ പുതപ്പിനടിയിൽ ഇവർ കിടന്നു. ഈ മുറിയിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ആരെയും കണ്ടതുമില്ല. അതോടുകൂടി ഭാര്യ വാൾബർഗയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഫ്രെഡിൻ്റെ മാത്രം കുഴപ്പമാണ്, ഫ്രെഡിന് എന്തോ മാനസിക പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഈ ഡോക്ടറുടെ അരികിലേക്ക് അവൾ ഇദ്ദേഹത്തെ ഫ്രെഡിനെ പറഞ്ഞയച്ചത്. ഇത്രയും കാര്യങ്ങൾ കേട്ടതോടെ ഡോക്ടർക്ക് മനസ്സിലായത് ഫ്രെഡിന് ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ട്, വർക്കിൻ്റെ ടെൻഷനുണ്ട്. അതുകൊണ്ട് ഫ്രെഡ് നന്നായിട്ടൊന്ന് ഉറങ്ങട്ടെ, ഒരു ഡീപ്പ് സ്ലീപ്പ് ഫ്രെഡിന് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാകും എന്ന് വിചാരിച്ചിട്ട് ഉറങ്ങുവാനുള്ള കുറച്ച് മരുന്നുകളാണ് ഡോക്ടർ ഫ്രെഡിന് കുറിച്ചു കൊടുത്തത്. അങ്ങനെ അവിടെ നിന്ന് പോയ ഫ്രെഡ് പിന്നെ കുറച്ച് നാളത്തേക്ക് ഈ പറയുന്ന സ്വപ്നങ്ങളൊന്നും കണ്ടില്ല. ഈ രീതിയിലുള്ള തോന്നലുകളൊന്നും ഫ്രെഡിന് ഉണ്ടായില്ല. കാരണം ഈ ഉറക്ക ഗുളികകൾ കഴിച്ചിട്ട് ഫ്രെഡ് നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാൽ ഇങ്ങനെ ഈ ഗുളികകൾ, ഉറങ്ങാനുള്ള ഗുളികകൾ അധികമായിട്ട് കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് ഫ്രെഡിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞതോടെ ഫ്രെഡ് ഈ ഒരു ഗുളികകളുടെ കഴിപ്പ് അങ്ങ് നിർത്തുകയും അതോടുകൂടിയിട്ട് വീണ്ടും പഴയതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഈ വീടിനുള്ളിൽ ആരെങ്കിലും ഉള്ളതായിട്ടൊരു തോന്നലോ നിഴലുകൾ കാണാനൊക്കെ തുടങ്ങിയോ ഒക്കെ ചെയ്തു. അവസാനം താൻ ഈ താമസിക്കുന്ന വീട്ടിൽ പ്രേതങ്ങളുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ഫ്രെഡ് എത്തിച്ചേർന്നത്. പ്രേതങ്ങളെ ആ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല, അതുകൊണ്ട് താൻ ഈ വീടങ്ങ് മാറിയേക്കാം എന്ന് ഫ്രെഡ് വിചാരിച്ചു. അങ്ങനെ 1918 ഫ്രെഡും ഭാര്യ വോളബർഗയും കൂടെ ലോസ് ഏഞ്ചൽസിലേക്ക് താമസം മാറ്റി. എന്നാൽ ഫ്രെഡിൻ്റെ ഈ തോന്നലുകൾ, ദുസ്വപ്നങ്ങൾ അവിടെയും തുടർന്നു. വീടിനുള്ളിലൂടെ ആളുകൾ നടക്കുന്നതുപോലെയുള്ള കാൽ പെരുമാറ്റങ്ങൾ കേട്ടു, തൊട്ടടുത്ത് നിന്ന് ഒരാൾ ശ്വാസം എടുക്കുന്നത് പോലെ കേട്ടു എന്നൊക്കെയാണ് ഫ്രെഡ് പിന്നീട് പറയുന്നത്. എന്നാൽ ഇത് കേട്ട ഡോക്ടർക്ക് വീണ്ടും കൂടുതലായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അയാൾ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് കൂടുതൽ ഉറക്ക ഗുളികൾ കൊടുത്തു. അങ്ങനെ പിന്നീട് 4 വർഷങ്ങളാണ് കടന്നുപോയത്. ഈ 4 വർഷങ്ങളും ഫ്രെഡിന് ഈ തോന്നലുകളും കാര്യങ്ങളും എല്ലാം തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഇതൊന്നും ആരോടും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയ ഫ്രെഡ് പിന്നീട് ഇതൊന്നും ആരോടും പറയാനായിട്ട് തുനിഞ്ഞില്ല. സ്വയം തൻ്റെ ഒരു മാനസിക പ്രശ്നമാണ് എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ജീവിതം ഫ്രെഡ് മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ 1922 ഓഗസ്റ്റ് 22 രാത്രി, അന്നത്തെ രാത്രിയിൽ ഏറെ വൈകിട്ട് ആയി കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ വീട്ടിൽ നിന്ന്, ഫ്രെഡിൻ്റെയും വോൾവർഗയുടെയും വീട്ടിൽ നിന്ന് 3 വെടിശബ്ദങ്ങൾ കേട്ടിട്ടാണ് അയൽപക്കത്തുണ്ടായിരുന്ന ആളുകൾ ഞെട്ടി ഉണർന്നത്. എന്താണ്, ഈ ഫ്രെഡിൻ്റെ വീട്ടിൽ കള്ളൻ കയറിയോ? എന്താണ് സംഭവിക്കുന്നത്? പക്ഷേ ഈ 3 വെടിശബ്ദങ്ങൾ കേട്ടിട്ട് കുറച്ച് നിമിഷ നേരത്തേക്ക് പിന്നീട് അനക്കങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ വീണ്ടും കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതോടെ അങ്ങ് അകലെ എന്നതുപോലെ ഇവിടെ നിന്നോ അകലെ നിന്ന് വിളിക്കുന്നത് പോലെ വാൾബർഗയുടെ ശബ്ദം കേട്ടതോടെ, നിലവിളി ശബ്ദം കേട്ടതോടെ അയൽക്കാർ പോലീസിനെ വിവരമറിയിച്ചു. അധികം വൈകാതെ വീട്ടിലെത്തിയ പോലീസിന് വെടിയേറ്റ് മരിച്ച നിലയിലാണ് ഫ്രെഡിനെ കാണാനായിട്ട് സാധിച്ചത്. ഈ ഫ്രെഡ് കിടക്കുന്ന ആ ഒരു റൂമിൻ്റെ തൊട്ടരികിലുള്ള ക്ലോസറ്റ് റൂമിൽ, ആ റൂമിനകത്ത് ആരോ ഈ വോൾബർഗയെ പൂട്ടിയിട്ടിരിക്കുകയാണ്, വെളിയിൽ നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ പൂട്ട് തുറന്നിട്ട് വോൾബർഗയെ പുറത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് വോൾബർഗ ഈ തൻ്റെ ഭർത്താവ് വെടിയേറ്റ് മരിച്ചു കിടക്കുന്ന കാര്യം കാണുകയും അവരവിടെ നിലവിളിച്ച് വലിയ സീൻ സൃഷ്ടിക്കുകയും ചെയ്തു. മുഖംമൂടി ധരിച്ച ഒരാളാണ് ആക്രമണകാരി എന്നും അയാൾ എങ്ങനെയാണ് ഈ ഒരു വീടിനകത്ത് കയറിയതെന്ന് തനിക്ക് അറിയില്ല എന്നുമാണ് വോൾബർഗ പോലീസിനോട് പറഞ്ഞത്. ഈ വന്നയാൾ തോക്ക് ചൂണ്ടിയിട്ട് വോൾബർഗയെ ഈ ക്ലോസറ്റ് റൂമിനകത്തിട്ട് പൂട്ടുകയും പുറത്ത് ഈ വന്ന ആളും തൻ്റെ ഭർത്താവും ഫ്രെഡുമായിട്ട് അടിപിടി ഉണ്ടാകുകയും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രണ്ട് മൂന്ന് വെടിശബ്ദങ്ങൾ ഈ വോൾബർഗ കേൾക്കുകയും ചെയ്തു എന്നാണ് ഇവർ പോലീസിനോട് പറയുന്നത്. വെടിശബ്ദം കേട്ട ശേഷം കുറേയേറെ നേരത്തേക്ക് ആ ആക്രമണകാരിയായിട്ടുള്ള ആൾ മുറിയിൽ എന്തൊക്കെയോ പരതുന്ന ശബ്ദം കേട്ടു എന്നാണ് വോൾബർഗ പോലീസിനോട് പറഞ്ഞത്. പോലീസ് ആ മുറി മുഴുവൻ ഒന്ന് അരിച്ചു പെറുക്കി. ശരിയാണ്, ആ മുറിയിൽ നിന്ന് കുറേയേറെ കാശും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുമാത്രവുമല്ല, ഈ ഫ്രെഡിൻ്റെ കയ്യിൽ കിടന്നിരുന്ന ഒരു മോതിരം, പിന്നെ അയാളുടെ വില കൂടിയ ഒരു വാച്ച്, ഇത്രയും കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പക്ഷേ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ കൂടുതലും പോലീസിന് സംശയമുണ്ടായിരുന്നത് ഈ ഭാര്യയായിട്ടുള്ള വോൾബർഗയെ തന്നെയായിരുന്നു. പക്ഷേ ഈ വോൾബർഗയെ ഇവർ കാണുന്നത് പുറത്തുനിന്ന് പൂട്ടിയ ഒരു മുറിക്കകത്താണ്. അപ്പം മുറിക്കകത്ത് കയറിയിട്ട് ഇവർക്ക് പുറത്തുനിന്ന് ഇത് പൂട്ടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഉറപ്പായിട്ടും പുറത്തുനിന്ന് ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം കോടതിയുടെ മുന്നിൽ വരികയും തെളിവുകളുടെ അഭാവത്തിൽ ഇതൊരു ഉത്തരം കിട്ടാത്ത കേസായിട്ട് അവശേഷിക്കുകയും ചെയ്തു. അങ്ങനെ 8 വർഷങ്ങൾ കൂടി കഴിഞ്ഞു. ഈ ഒരു സമയം കൊണ്ട് വോൾബർഗ തൻ്റെ അഭിഭാഷകനുമായിട്ട് അടുപ്പത്തിലായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തന്നെ പ്രതി ചേർത്തതോടെ ഈ അഭിഭാഷകനുമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വന്നതോടെയാണ് ഇവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും ഒരു കല്യാണത്തിൻ്റെ വാക്ക് വരെയും എത്തിച്ചേരുകയും ചെയ്തത്. ഹെർമൻ എന്നായിരുന്നു ആ ഒരു അഭിഭാഷകൻ്റെ പേര്. അങ്ങനെ വോൾബർഗയ്ക്ക് ഈ ഹെർമൻ എന്ന് പറഞ്ഞ അഭിഭാഷകനുമായിട്ട് ബന്ധമുണ്ടായിരിക്കെ 1930 ഈ കേസിൻ്റെ ആ ഒരു വഴിയിൽ സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവ് ഉണ്ടായത്. അന്നൊരു ദിവസമാണ് വോൾബർഗ തൻ്റെ ഈ കാമുകനായിട്ടുള്ള വക്കീൽ ഹെർമന് ഒരു വാച്ച് സമ്മാനമായിട്ട് കൊടുത്തത്. ഈ സമ്മാനമായ വാച്ച് മേടിച്ച് തിരികെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഹെർമൻ ഒരു സംശയം, ഈ വാച്ച് താൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതുപോലത്തെ വാച്ചിനെ പറ്റി തനിക്കറിയാം. ഹെർമൻ പഴയ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഹെർമന് മനസ്സിലായത് ഇത്തരം ഒരു വാച്ചാണ് ഈ വോൾബർഗയുടെ ഭർത്താവായിട്ടുണ്ടായിരുന്ന ഫ്രെഡിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്ന് അന്ന് പോലീസിൻ്റെ റിപ്പോർട്ടിൽ ഉള്ളത്. ആ വാച്ച് കാണാതായി. ഈ വാച്ചിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് വോൾബർഗയാണ്. അതേപോലത്തെ ഒരു വാച്ചാണ് ഇപ്പോൾ ഈ വോൾബർഗ ഇദ്ദേഹത്തിന് ഈ വക്കീൽ ഹെർമന് സമ്മാനമായിട്ട് തന്നിരിക്കുന്നത്. ഇതൊരു സംശയമായിട്ട് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരികയും ഉടൻ തന്നെ ഇദ്ദേഹം തിരിച്ച് വോൾബർഗയെ പോയി കാണുകയും ഇതെന്താണ്, ഇങ്ങനെ എന്താണ് സംഭവിച്ചതെന്ന് ആരായുകയും ചെയ്തു. അപ്പോൾ വോൾബർഗ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ ഒരു കൊലപാതകം നടന്ന ശേഷം 2-3 ശേഷം വീടിൻ്റെ പരിസരത്ത് നിന്നാണ് തനിക്ക് ഈ വാച്ച് തിരിച്ച് കിട്ടിയത്. ആ കള്ളൻ അവിടെ നിന്ന് ഓടിപ്പോയ സമയത്ത് അയാളുടെ കയ്യിൽ നിന്നും പോയതാവാനാണ് സാധ്യത. പോലീസിൻ്റെ കയ്യിൽ കൊടുത്താൽ ഇത് തിരികെ കിട്ടാനായിട്ട് താമസമെടുക്കും. ഭർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ചാണ്, അതുകൊണ്ടാണ് താൻ ഇത് സൂക്ഷിച്ചു വെച്ചത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്, ഹെർമനെയാണ്, അതുകൊണ്ടാണ് ഞാനിത് സമ്മാനമായിട്ട് തന്നത്. എന്നാൽ വോൾബർഗയുടെ ഈ ഒരു മറുപടി ഈ അഭിഭാഷകനായിട്ടുള്ള ഹെർമന് തൃപ്തികരമായിട്ട് തോന്നിയില്ല. ഇയാൾ രഹസ്യമായിട്ട് പോലീസിനെ വിവരമറിയിച്ചു. അന്നു മുതൽ വോൾബർഗ പോലീസിൻ്റെ നിരീക്ഷണത്തിലായി. അപ്പോഴാണ് പോലീസിന് മറ്റൊരു കാര്യം മനസ്സിലായത്, ഈ വോൾബർഗയ്ക്ക് ഈ അഭിഭാഷകനായിട്ടുള്ള ഹെർമനുമായിട്ട് മാത്രമല്ല അടുപ്പമുള്ളത്, മറ്റൊരു ചെറുപ്പക്കാരൻ റോയി ക്ലംബ് എന്ന് പറഞ്ഞ മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ടും ഇവർക്ക് അടുപ്പമുണ്ട്. ഇവിടെ പോലീസ് ഒരു ചെറിയ കളി കളിച്ചു. ഈ വോൾബർഗയ്ക്ക്, തൻ്റെ കാമുകിയായിട്ടുള്ള വോൾബർഗയ്ക്ക് ഹെർമൻ എന്ന് പറഞ്ഞ പേരുള്ള അഭിഭാഷകനുമായിട്ട് അടുപ്പമുണ്ട് എന്നുള്ള വിവരം മറ്റൊരാൾ വഴി ഈ 2-ാമത്തെ ആൾ റോയിയെ പോലീസ് അറിയിച്ചു. ഇത് കേട്ടതോടെ റോയിക്ക് അസൂയയായി, ആകെ സങ്കടമായി, വൈരാഗ്യമായി. ആ ഒരു വൈരാഗ്യത്തിൽ ഈ റോയി എന്ന് പറഞ്ഞ 2-ാമത്തെ കാമുകൻ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് കുറച്ചുകൂടി വിവരങ്ങൾ, വോൾബർഗയെക്കുറിച്ച് തനിക്കറിയാവുന്ന കുറച്ചുകൂടി വിവരങ്ങൾ ഈ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് വോൾബർഗയുടെ ഭർത്താവായിട്ടുള്ള ആ ഫ്രെഡ് മരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, ഒരു തോക്ക് ഈ വോൾബർഗ ഈ റോയിയെ ഏൽപ്പിക്കുകയും ഇത് എവിടെയെങ്കിലും കൊണ്ട് കളയാനായിട്ട് പറയുകയും ചെയ്തു. ഇതേസമയം വോൾബർഗയുടെ പരിസരങ്ങളിൽ, അവർ താമസിക്കുന്ന വീടിൻ്റെ പരിസരങ്ങളിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റൊരു വിവരം കൂടി, ഇതിന് സമാനമായിട്ടുള്ള മറ്റൊരു ഇൻഫർമേഷൻ കൂടി കിട്ടി. അതായത് ഈ പരിസരത്ത് താമസിക്കുന്ന മറ്റൊരാളുമായിട്ട് ഈ ലേഡിക്ക്, അതായത് ഈ വോൾബർഗയ്ക്ക് ബന്ധമുണ്ട്. ആ വോൾബർഗ ഇദ്ദേഹത്തോട് വേറൊരു തോക്ക് അയാളുടെ കയ്യിൽ കൊടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചു മൂടിയിടാനായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 കാമുകന്മാരുടെ കയ്യിൽ വോൾബർഗ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കൊടുത്തയച്ചിരിക്കുന്നത്. എന്താണേലും ഈ 2 സഹായത്തോടെ അവരെവിടെയാണ് കൊണ്ട് കളഞ്ഞത്, അവിടെ നിന്ന് ഈ 2 പോലീസ് വീണ്ടെടുത്തു. പക്ഷേ ഇത്രയും വർഷങ്ങളായില്ലേ, ഈ 2 ദ്രവിച്ചു പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഫ്രെഡിൻ്റെ മരണകാരണമായിട്ടുള്ള തോക്കിൻ്റെ അതേ കാലിബറുള്ള 2 ഇത് എന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ സംശയത്തിൻ്റെ പേരിൽ പോലീസ് വോൾബർഗയെ ഒരിക്കൽ കൂടി അറസ്റ്റ് ചെയ്തു. ഇപ്രാവശ്യം വോൾബർഗയെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുക മാത്രമല്ല, ഇവരുടെ വീട് പൂട്ടിയിട്ട് സീൽ ചെയ്യുകയും ചെയ്തു. തൻ്റെ വീട് പൂട്ടി ലോക്ക് ചെയ്തു എന്നറിഞ്ഞ ഈ ജയിലിൽ കിടക്കുന്ന വോൾബർഗ തൻ്റെ കാമുകരും വക്കീലുമായിട്ടുണ്ടായിരുന്ന ഹെർമനെ വിളിച്ചു വരുത്തിയിട്ട് ഒരു വലിയ രഹസ്യം അയാളോട് പറഞ്ഞു. ആ വലിയ രഹസ്യമാണ് ശരിക്കും ഈ ഒരു കേസിലെ ഞെട്ടിപ്പിക്കുന്ന സംഭവം. അങ്ങനെ പോലീസ് വീട് പൂട്ടി ലോക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കിയ വോൾബർഗ വക്കീലായിട്ടുള്ള ഹെർമനെ വിളിച്ച് പറഞ്ഞത് ഇതാണ്. വീട്ടിലേക്ക് ചെന്നിട്ട് വേറെ ഏതെങ്കിലും കള്ളത്താക്കോലിട്ടെങ്കിലും ഈ വീട് തുറന്നിട്ട് അകത്തേക്ക് കയറി ചെല്ലണം. കാരണം ആ വീട്ടിൽ മറ്റൊരാൾ കൂടി താമസിക്കുന്നുണ്ട്, തൻ്റെ അർദ്ധ സഹോദരനാണ്, പേര് ഓട്ടോ. നിങ്ങൾ ഈ പോലീസ് ഇങ്ങനെ വീട് പൂട്ടി പോയതുകൊണ്ട് അയാൾക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റില്ല, അയാൾ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചത്തുപോകും. എൻ്റെ അർദ്ധ സഹോദരനാണ്, വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഈ വിവരമാണ് ഹെർമനോട് ഈ വോൾബർഗ പറഞ്ഞത്. ഇത് കേട്ടിട്ട് ഹെർമൻ ശരിക്കും ഞെട്ടിപ്പോയി. ഹെർമൻ വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ പോകുന്നുണ്ട്, ഈ വോൾബർഗയുടെ കൂടെ പല ദിവസങ്ങൾ അവിടെ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരാൾ അവിടെ ഉള്ള വിവരം ഇപ്പോഴാണ് ഹെർമൻ അറിയുന്നത്. അവനെ താൻ തുറന്നു വിട്ടോളാം എന്ന് വോൾബർഗയോട് സൂത്രത്തിൽ പറഞ്ഞ ശേഷം ഹെർമൻ പോലീസിനെയും കൂട്ടിയാണ് ആ വീട്ടിലേക്ക് ചെന്നത്. അവർ ഈ ഡോറ് തുറന്നിട്ട് ആ വീട്ടിലെ സകല മുറികളും നോക്കി ഇറങ്ങി പരിശോധിച്ചെങ്കിലും ഇങ്ങനെ ഒരാൾ അവിടെ ഉള്ളതായിട്ട് അവർക്ക് കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല. അവസാനം ഹെർമൻ ഓട്ടോയുടെ പേരെടുത്ത് വിളിക്കുകയും താൻ വോൾബർഗ പറഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തതോടെയാണ് എവിടെ നിന്നോ ഓട്ടോ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. സത്യത്തിൽ ഓട്ടോ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ പൊടുന്നനെ ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമല്ല പോലീസുകാരും ഹെർമനും ഞെട്ടിപ്പോയത്. അയാൾ ഇറങ്ങി വന്ന സ്ഥലം കണ്ടിട്ടാണ് അവർ ഞെട്ടിയത്. വോൾബർഗ കിടക്കുന്ന കിടപ്പ് മുറിയോട് ചേർന്നിട്ട് ഒരു ചെറിയ മുറി, ക്ലോസറ്റ് റൂം, അതിനോട് ചേർന്നിട്ട് ഒരു ചെറിയ വാതിൽ, നല്ല ഇരുണ്ട ഒരു വാതിലാണ്. അത് സാധാരണ അടഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ വസ്ത്രങ്ങളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു വാതിൽ അവിടെ ഉണ്ട് എന്ന് ആർക്കും മനസ്സിലാവില്ല. ആ വാതിലിനകത്തൂടെ ഒരാൾക്ക് കഷ്ടിച്ച് കയറാനായിട്ട് പറ്റുന്ന ഒരു വാതിലാണ്. അതിനടിയിലൂടെ ഉള്ളിലൂടെ നുഴഞ്ഞ് ഒരാൾക്ക് കയറി കഴിഞ്ഞാൽ മറ്റൊരു ചെറിയൊരു റൂമിൽ എത്തിച്ചേരാം. അത് ഈ ഒരു വീടിൻ്റെ മച്ചെന്നോ തട്ടൻപുറമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു സ്ഥലമാണ്. ഒരാൾക്ക് കഷ്ടിച്ച് അവിടെ ഇരിക്കാൻ വേണേ കിടന്നുറങ്ങാം. ആ സ്ഥലത്താണ് ഈ ഓട്ടോ ഇത്രയും വർഷങ്ങൾ ഈ വീട്ടിൽ താമസിച്ചിരുന്നത്. വോൾബർഗ തൻ്റെ അർദ്ധ സഹോദരനാണ് എന്ന് പറയുന്ന ഈ ഓട്ടോ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് ഈ വീട്ടിൽ, അല്ലെങ്കിൽ ഈ വോൾബർഗ ഏതൊക്കെ വീടുകളിലാണോ താമസിച്ചിരുന്നത് അവരുടെ കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വോൾബർഗയുടെ മരിച്ചുപോയ കൊല്ലപ്പെട്ട ഭർത്താവായിട്ടുണ്ടായിരുന്ന ഫ്രെഡിനോ ഇപ്പോഴിവരുടെ കാമുകന്മാരായിട്ടുള്ള ആളുകൾക്കോ ഇത്രയും നാളിവിടെ വന്നു പോയിട്ട് ഈ ഹെർമന് പോലുമോ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരു പ്രേതത്തെപ്പോലെ ആർക്കും കാണാൻ പറ്റാതെ ആരും അറിയാതെ ഈ ഓട്ടോ ഫ്രെഡും വോൾബർഗയും താമസിച്ചിരുന്ന ആദ്യത്തെ വീട്ടിലും, ഇവർ ലോസ് ഏഞ്ചലീസിലേക്ക് മാറിയിട്ട് രണ്ടാമത് താമസിച്ച അതേ വീട്ടിലും കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്. ഇനിയാണ് ചോദ്യങ്ങൾ ഉയരുന്നത്, ആരാണ് ഈ ഓട്ടോ? ഇത് ഈ വോൾബർഗയുടെ അർദ്ധ സഹോദരനൊന്നും അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഇയാൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എന്തുകൊണ്ടാണ് ഇത്രയും വർഷം ഇയാൾ ആരും അറിയാതെ ഈ ഒരു വീടിനുള്ളിൽ താമസമാക്കിയത്? വോൾബർഗയെ വർഷങ്ങൾക്ക് മുമ്പ് ടെക്സ്റ്റൈൽ ഫാക്ടറി ഉടമയായിട്ടുള്ള ഫ്രെഡ് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വോൾബർഗ സുന്ദരിയാണ്, മിടുക്കിയാണ്, കഴിവുള്ള ഒരു പെണ്ണായിരുന്നു. പക്ഷേ ഈ വോൾബർഗയ്ക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു, പല ആണുങ്ങളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. പകൽ സമയങ്ങളിൽ ഈ ഫ്രെഡ് ടെക്സ്റ്റൈൽ ഫാക്ടറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഈ വോൾബർഗയുടെ ജീവിതം, ഈ വീട്ടിലെ ജീവിതം മറ്റൊന്നായിരുന്നു. ആ ഒരു സമയത്താണ് 1913 ഈ വോൾബർഗയ്ക്ക് 33 വയസ്സുള്ളപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ വീട്ടിലെ തയ്യൽ മെഷീൻ കേടാവുന്നത്. ഇത് നന്നാക്കുവാൻ വേണ്ടിയിട്ട് ഫ്രെഡ് തൻ്റെ ഫാക്ടറിയിലെ ജോലിക്കാരനായിട്ടുണ്ടായിരുന്ന 17 വയസ്സുള്ള ഓട്ടോയെയാണ് അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ അത് ഓട്ടോയും വോൾബർഗയും തമ്മിലുള്ള വഴിവിട്ട ഒരു ബന്ധത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. എന്താണേലും പിന്നീട് പകൽ സമയങ്ങളിൽ പലപ്പോഴും ഈ ഓട്ടോ ഇവിടെ എത്തുന്നുണ്ട്. അയൽക്കാർ അത് ചോദിക്കുമ്പോഴേക്കും അർദ്ധ സഹോദരനാണ് എന്നുള്ള കള്ളമാണ് ഈ വോൾബർഗ ആളുകളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കള്ളത്തരം പറച്ചിൽ അധികം നാൾ തുടരാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ വോൾബർഗ ഓട്ടോയോട് സ്ഥിരമായിട്ട് തൻ്റെ വീട്ടിലേക്ക് മാറുവാനായിട്ട് ഉപദേശിച്ചു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റാരുമായിട്ടോ യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ലാതിരുന്ന ഒരാളാണ് ഓട്ടോ. ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നേരിട്ടുകൊണ്ടിരുന്ന ഓട്ടോയ്ക്ക് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് സ്ഥിരമായിട്ട് മാറാൻ പറഞ്ഞപ്പോഴേക്കും സന്തോഷമായി. തനിക്ക് മറ്റൊരു സ്ഥലത്ത് ജോലി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഈ ഫ്രെഡിൻ്റെ ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ നിന്ന് ഇയാൾ രാജിവെക്കുകയും ഒരു ദിവസം ആരുമറിയാതെ വോൾബർഗയുടെയും ഫ്രെഡിൻ്റെയും വീട്ടിലേക്ക് താമസം മാറുകയും ചെയ്തു. മുമ്പ് കണ്ടതുപോലെ വോൾബർഗ ഓട്ടോയ്ക്ക് താമസിക്കാനായിട്ട് കൊടുത്തത് വീടിൻ്റെ മുകളിലെ മച്ച്, അല്ലെങ്കിൽ തട്ടൻപുറം, ആറ്റിക് എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്ഥലമാണ്. ഇരുട്ട് നിറഞ്ഞ ഒരു കുടുസ് മുറിയായിരുന്നു അത്. ഈ തൻ്റെ ഭർത്താവായിട്ടുള്ള ഫ്രെഡ് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ആ ഒരു ഭാഗത്തേക്ക് വരില്ല എന്ന് വോൾബർഗയ്ക്ക് ഉറപ്പായിരുന്നു. സത്യത്തിൽ തൻ്റെ വീട്ടിൽ ഒരു പ്രേതത്തെ കണക്കെ വർഷങ്ങളായിട്ട് ജീവിച്ചിരുന്ന ഓട്ടോയുടെ സാന്നിധ്യമാണ് പലപ്പോഴും ഈ ഫ്രെഡിന് ആ വീട്ടിൽ ഒരാളുള്ളതായിട്ട് തോന്നിയത്. പലപ്പോഴും ഓട്ടോയുടെ കാൽപരിമാറ്റങ്ങളും നിഴലുകളും ഫ്രെഡ് കണ്ടെങ്കിലും മദ്യത്തിൻ്റെ ലഹരിയിൽ അത് എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് അയാൾക്ക് സാധിച്ചില്ല. മാത്രമല്ല ഇതെല്ലാം അയാളുടെ തോന്നലുകളാണ് എന്ന് വോൾബർഗ ഇടയ്ക്കിടെ പറയുന്നുമുണ്ടായിരുന്നു. തൻ്റെ മാനസിക പ്രശ്നമാണ് ഇതിനെല്ലാം കാരണം എന്ന് തന്നെയാണ് ഫ്രെഡ് കരുതിയത്. ഫ്രെഡ് പകല് ഈ ഫാക്ടറിയിലേക്ക് പോകുന്ന സമയം, അല്ലെങ്കിൽ അതിന് ശേഷമാണ് ഓട്ടോ ഈ മച്ചിൻ പുറത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി വരികയും സാധാരണ ജീവിതം അവർ നയിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഈ വീടിനുള്ളിലെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഈ വോൾബർഗിയെ ഓട്ടോ സഹായിക്കുകയും ചെയ്യും. രാത്രികാലങ്ങളിൽ ഫ്രെഡ് വരുന്നതിന് മുമ്പ് തന്നെ ഓട്ടോ തൻ്റെ ഈ കുടിസ് മുറിയിലേക്ക് മാറും. അവിടെ ഇരുണ്ട വെളിച്ചത്തിലിരുന്ന് ഇദ്ദേഹം വായിക്കും, കുറേ പുസ്തകങ്ങൾ വായിക്കും, ഫിക്ഷൻ നോവലുകൾ സ്വയം എഴുതും. പിന്നീട് വോൾബർഗ ഈ ഫിക്ഷൻ നോവലുകൾ, കൈയെഴുത്ത് പ്രതികൾ ചില പബ്ലിഷേഴ്സിന് അയച്ചു കൊടുക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഈ ഓട്ടോയ്ക്ക് കൊടുക്കുകയും ചെയ്യും. ഓട്ടോ ഈ ഒരു ജീവിതം കൊണ്ട് തൃപ്തനായിരുന്നു. മുമ്പ് പറഞ്ഞല്ലോ, ചെറിയ മാനസിക വെല്ലുവിളികളൊക്കെ നേരിട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഓട്ടോ. എന്താണേലും ഓട്ടോയ്ക്ക് ഈ ഒരു ജീവിതം കൊണ്ട് യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷേ ഈ സമയത്ത് തൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, ഈ നിഴൽ മാറ്റങ്ങൾ, കാൽപെരുമാറ്റങ്ങൾ ഇതെല്ലാം കണ്ട് സഹികെട്ട് അത് പ്രേതമാണ് എന്ന് തെറ്റിദ്ധരിച്ച ഫ്രെഡ് അവിടെ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് മാറ്റാനായിട്ട് തീരുമാനമെടുത്തു. പക്ഷേ പുതിയ സ്ഥലത്ത് പുതിയ വീട് കണ്ടെത്താനായിട്ട് ഏൽപ്പിച്ചതും തൻ്റെ ഭാര്യയായിട്ടുള്ള ഈ വോൾബർഗയാണ്. വോൾബർഗ ഇതുപോലെ തന്നെ മച്ച് ഉള്ള ഒരു സ്ഥലം തന്നെ കണ്ടെത്തുകയും ഇവർ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഓട്ടോയെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഫ്രെഡ് വീണ്ടും പഴയ തൻ്റെ സ്വപ്നങ്ങൾ, ദുസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസത്തിൽ, ഒരു രാത്രിയിൽ ഇവർ തമ്മിൽ കയ്യേറ്റം വാക്കേറ്റം ഒക്കെയായി. കാരണം ഈ വോൾബർഗയ്ക്ക് പല ആണുങ്ങളുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ള വിവരം ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതേ ചൊല്ലി ഒരു ദിവസം രാത്രിയിൽ ഇവർ ഇങ്ങനെ കലഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വോൾബർഗയെ ഈ ഫ്രെഡ് അടിച്ചു കൊല്ലുമോ എന്നുള്ളൊരു ഭയം ഓട്ടോയ്ക്കുണ്ടായി. ഓട്ടോ ഉടൻ തന്നെ ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, ബെഡ്റൂമിൽ എവിടെയാണ് ഈ തോക്കുകൾ വെച്ചിരിക്കുന്നതെന്ന് ഓട്ടോയ്ക്ക് നല്ലതുപോലെ അറിയാം. ഓട്ടോ അതെടുത്തുകൊണ്ട് വന്നു. ഓട്ടോയെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കുമാണ് താൻ ഇത്രയും നാളും കണ്ടത് സ്വപ്നമല്ല, ഈ വീട്ടിൽ മറ്റൊരാളുണ്ടായിരുന്നു എന്നുള്ള വിവരം ഫ്രെഡിന് മനസ്സിലായത്. പക്ഷേ ഫ്രെഡിന് ഓട്ടോയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് എൻ്റെ പഴയ ജീവനക്കാരനാണ്. എന്താണേലും ഇവർ തമ്മിൽ കയ്യേറ്റമായി. അതിനുശേഷം ഓട്ടോ 3 തവണ വെടിയുതിർക്കുകയും ഫ്രെഡ് വധിക്കപ്പെടുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഇവരിതൊരു മോഷണ ശ്രമമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് ഈ വോൾബർഗയെ ആ ക്ലോസറ്റ് റൂമിലിട്ടിട്ട് ഈ ഓട്ടോ പൂട്ടുകയും അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ മോഷണമാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കാശും ഈ ഫ്രെഡിൻ്റെ കയ്യിൽ കിടന്നിരുന്ന മോതിരം, വാച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവിടെ നിന്ന് തൻ്റെ റൂമിലേക്ക് മാറുകയും ചെയ്തത്. പിന്നീട് പോലീസും പല ആളുകളും ഈ പറയുന്ന കാമുകന്മാരും വക്കീലും ഒക്കെ പലവട്ടം ആ വീട്ടിൽ വന്നു പോയ സമയത്തെല്ലാം അദൃശ്യനായിട്ട് ഈ ഓട്ടോ ഇതേ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആരും അതറിഞ്ഞില്ല. തോക്കുകൾ ഒളിപ്പിക്കാനായിട്ട് തൻ്റെ കാമുകന്മാരോട് പറഞ്ഞതാണ് ഈ വോൾബർഗയ്ക്ക് വിനയായത്. എന്താണേലും അത് പോലീസ് അറിയുകയും പോലീസ് വന്നിട്ട് സംശയത്തിൻ്റെ പേരിൽ വോൾബർഗയെ അറസ്റ്റ് ചെയ്യുകയും വീട് പൂട്ടുകയും ചെയ്തതോടെയാണ് വോൾബർഗയ്ക്ക് ഈ ഓട്ടോയെ രക്ഷിക്കുവാൻ വേണ്ടി ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ള വിവരം ഈ വക്കീലായിട്ടുള്ള ഹെർമനെ അറിയിക്കേണ്ടി വന്നത്. നീണ്ട 10 വർഷങ്ങൾ വോൾബർഗയുടെ കൂട്ടത്തിൽ ഈ 2-3 വീടുകളിൽ മച്ചിൻ പുറത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഈ ഓട്ടോയുടെ മാനസിക അവസ്ഥ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല. അങ്ങനെ കേസ് വീണ്ടും കോടതിയിലെത്തി. പക്ഷേ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞതാണ്, തെളിവുകളുടെ അഭാവത്തിൽ രണ്ടുപേരെയും കോടതി വെറുതെ വിട്ടു. എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷേ തെളിവുകളില്ല. പിന്നീട് ഓട്ടോ വർഷങ്ങൾക്ക് ശേഷം കാനഡയിലേക്ക് മാറി, പേരൊക്കെ മാറ്റി, അതിനുശേഷം വീണ്ടും തിരിച്ച് ഈ ലോസ് ഏഞ്ചൽസിലേക്ക് വരികയും ശിഷ്ടകാലം അവിടെ ജീവിച്ച് തീർക്കുകയും ചെയ്തു. വോൾബർഗ് ഒടുത്തും പോയില്ല, തൻ്റെ പഴയ ജീവിതം തന്നെ അവർ തുടർന്നു. 1961 80-ാമത്തെ വയസ്സിലാണ് വോൾബർഗ അന്തരിക്കുന്നത്. നീണ്ട 10 വർഷങ്ങൾ വോൾബർഗയുടെ മച്ചിൻ്റെ പുറത്ത് ഒളിച്ചു താമസിച്ച ഓട്ടോയെ മാധ്യമങ്ങൾ വിളിച്ചത് ബാറ്റ് ഇൻ ദി ഹൗസ് എന്നാണ്. അതായത് തട്ടിൻപുറത്തെ വവ്വാൽ.